Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം നാലാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26-38 വാക്യങ്ങൾ.
ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു.
ക്രിസ്തുമസ് നാളിൽ പണിതീർക്കുന്ന ക്രിബുകൾ, അത് കൊച്ചുകുട്ടികൾ കെട്ടിയാൽ പോലും ആരുടെയും മനം കവരുന്നതാണ്. അതിന് കാരണം അതിന്റെ ലാളിത്യമാണ്. പുൽക്കൂടും അതിലെ ഉണ്ണിയും ജോസഫും മേരിയും ഇടയന്മാരും ആടുകളുമെല്ലാം ലാളിത്യത്തിന്റെ അതിമനോഹാരിതയാണ് വിളിച്ചോതുന്നത്, വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും അത് ദൈവീക ലാളിത്യത്തിന്റെ പ്രതീകമാണെന്ന് പറയാം. ദൈവം മനുഷ്യനാകുക, മനുഷ്യാവതാരം ചെയ്യുക എന്ന യാഥാർത്ഥ്യം തന്നെ ദൈവത്തിന്റെ വിനീത ഭാവവും ലാളിത്യവുമാണല്ലോ വിളിച്ചോതുന്നത്. ഇനി ചരിത്രത്തിൽ ദൈവീക ലാളിത്യം പൂർണ്ണമായും ഉൾക്കൊണ്ട വ്യക്തിയാണ് മറിയം, നസ്രത്തിലെ മറിയം. ദൈവഹിതത്തോട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച മറിയമാണ് ദൈവമാതാവെന്ന വിശേഷണത്തിന് അർഹയാകുന്നത്. മാതർ ദേയി, മദർ ഓഫ് ഗാഡ്, ഗ്രീക്ക് ഭാഷയിൽ തെയോതേക്കോസ്, ദൈവമാതാവെന്ന പ്രയോഗമാണ്. ക്രിസ്തുവിന്റെ അമ്മയായ മറിയം മാത്രമാണ് ദൈവമാതാവെന്ന അന്യൂനമായ വിശേഷണത്തിന് അല്ലെങ്കിൽ പേരിന് അർഹയായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇതൊരു വിശ്വാസ സത്യവുമാണെന്നറിയാം. ഇന്നത്തെ വചനം നസ്രത്തിലെ മറിയത്തിന്റെ ദൈവമാതൃത്വം ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നു, വെളിപ്പെടുത്തി തരുന്നു. റോമിലെ മേരി മേജർ ബസിലിക്കയുടെ അകത്ത് പാർശ്വത്തിലുള്ള ചെറിയ അൾത്താര വളരെ ചരിത്രപ്രസിദ്ധമാണ്. ദൈവമാതാവിന്റെ പ്രതിഷ്ഠയാണവിടെ. പാപ്പ ഫ്രാൻസിസ് സ്ഥാനാരോഹണത്തിന് ശേഷം പിറ്റേന്ന് തന്നെ രാവിലെ വത്തിക്കാനിൽ നിന്നും ആദ്യമായി പുറത്തിറങ്ങിയത് മേരി മേജർ ബസിലിക്കയിലെ മാതൃസന്നിധിയിലേക്കായിരുന്നു. വിദേശങ്ങളിലേക്കുള്ള തന്റെ നീണ്ട അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപും പിൻപും ദൈവമാതാവിന്റെ മുൻപിലെത്തി പ്രാർത്ഥിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് പാപ്പ ഫ്രാൻസിസിന്റെ മാത്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച മറിയത്തെ പോലെ ഈ കാലഘട്ടത്തിൽ മാനവകുലത്തിന്റെ നന്മയ്ക്കായിട്ട് ദൈവഹിതം തേടുന്ന വിനീതദാസനായും തീർത്ഥാടകനായും കർത്തൃദാസനുമായിട്ടാണ് പാപ്പ ഫ്രാൻസിസ് ഇടതടവില്ലാതെ റോമിലെ ദൈവമാതൃസന്നിധിയിലെത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. രക്ഷകന്റെ ജനനത്തെ സംബന്ധിച്ച വിവരം ആദ്യമായി ലഭിച്ചത് നസ്രത്തിലെ മറിയത്തിനാണ്. ദ മാർജിനൽ അല്ലെങ്കിൽ പ്രാന്തപ്രദേശമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജനജീവിതത്തിന്റെ വിളിമ്പിലേക്കാണ് മംഗളവാർത്ത എത്തിയത്, നസ്രത്തിലെ ചെറുഗ്രാമത്തിൽ. നസ്രത്തിൽ നിന്നും വല്ല നന്മയുണ്ടാകുമോ എന്ന കാലത്ത് കളങ്കമില്ലാത്ത ഏത് ഇസ്രായേലിനും സത്യസന്ധമായി സംശയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഗലീലിയായിലെ നസ്രത്തിലെ കന്യകയ്ക്ക് ഗബ്രിയേൽ ദൂതൻ അങ്ങനെ നൽകിയ മംഗലവാർത്ത ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവമായിരുന്നു. കന്യക ഗർഭം ധരിക്കുമെന്ന വാർത്തയും മറ്റൊരു വിസ്മയമായിരുന്നില്ലേ? സാധാരണ ഭാഷയിൽ ഒരു ഞെട്ടലാണത്. പാപത്താൽ കളങ്കപ്പെടാത്തവളെന്നാണ് കന്യക എന്ന വാക്കിനർത്ഥം. അങ്ങനെ കളങ്കിതമാകാത്ത മനുഷ്യവർഗത്തിന്റെ സന്തതിയാണവൾ മറിയം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വിസ്മയവുമാണത് എപ്രകാരം കന്യക ഗർഭം ധരിച്ചു എന്നത്. എപ്രകാരം ദൈവം മനുഷ്യാവതാരം ചെയ്തു വന്നത് പ്രപഞ്ചരഹസ്യമാണ്, അത് ദൈവീക രഹസ്യമാണ് എന്ന് പറയാം. ദൈവീക രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിനു മുൻപിൽ ഉചിതമാകുന്ന ഏക മനോഭാവം ലാളിത്യമാണെന്ന് നസ്രത്തിലെ മറിയം നമ്മെ പഠിപ്പിക്കുന്നു. മേരി ചെയ്തത് അതാണ്, പഠിപ്പിക്കുന്നത് അതാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രതിധരിക്കുവാനും ദൈവീക പദ്ധതി തിരിച്ചറിയുവാനും മറിയത്തിന് സാധിച്ചു. ദൈവം വരച്ചിട്ട രേഖ കണ്ടെത്തുവാനുള്ള ശ്രമമാണത്. അത് വിജയം വരിക്കുന്നു. അവിടത്തേക്ക് നമ്മെ തന്നെ അടിയറ വയ്ക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് പരിശുദ്ധമാകുന്നത്. അത് പരിശുദ്ധമെന്ന് വിളിക്കപ്പെടും. അങ്ങനെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വിസ്മയങ്ങൾ നമ്മുടെ ഞെട്ടലുകളാകുമെങ്കിലും അവ ജീവിതത്തിൽ ഫലമണിയുന്നു, യാഥാർത്ഥ്യമായി തീരുന്നു. മാനുഷികമായ എല്ലാ അളവുകോലുകളെയും അതിലംഘിക്കുന്ന പ്രത്യാശയുടെ മഹോത്സവമാണ് ക്രിസ്തുമസ്. ജീവിതചക്രവാളത്തിന്റെ വിശാലതയിലേക്ക് പറന്നുയരാൻ കഴിയാത്ത വിധം ചിറകു നഷ്ടപ്പെട്ടവർക്കായിട്ട് ഇതാ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും മഹോത്സവം വീണ്ടും ആസന്നമാകുന്നു ക്രിസ്മസ്. ഈ ക്രിസ്മസ് ഒരു ബലിയുടെ ഓർമ്മയാണ്. ഹൊറേബ് മലയിൽ പിതാവായ അബ്രഹാം അർപ്പിച്ച ബലി പോലെ ക്രിസ്മസിന്റെ വർണ്ണപ്പകിട്ടുകളിൽ ഓർമ്മിക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ മനുഷ്യകുലത്തോടുള്ള അതിരറ്റ ആർദ്രമായ സ്നേഹമാണ്. തന്റെ ഏകജാതനെ നൽകുമാറത്രമേൽ ഭൂമിയെ ഇഷ്ടപ്പെട്ട പിതാവായ ദൈവത്തിന് നമുക്ക് ഈ ക്രിസ്മസ് നാളിൽ നന്ദി അർപ്പിക്കാം. ജോസഫിനും ദൈവദൂതൻ നൽകിയ സന്ദേശം ദൈവം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നായിരുന്നല്ലോ. മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യമിതായിരുന്നു. പാപം ചെയ്യുന്നവർ പാപത്തിനടിമകളാണ്. അതിനാൽ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നാണ് ആദ്യ മോചനം. അങ്ങനെ ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലൂടെയാണ് വിമോചനം സാക്ഷാത്കരിക്കേണ്ടത്, യാഥാർത്ഥ്യമാക്കേണ്ടത്. അങ്ങനെ മനുഷ്യരെ ദൈവമക്കളുടെ പദവിയിലേക്ക് ക്രിസ്തു ഉയർത്തിയ മഹോത്സവമാണ് ക്രിസ്തുമസ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവിക പദ്ധതിയോട് വിധേയപ്പെടാൻ ആദ്യം മടിക്കുകയും ഭയപ്പെടുകയും ചെയ്ത മറിയത്തെപ്പോലെ ദൈവത്തിന്റെ പദ്ധതിയോട് ചേരാൻ നമുക്കും ഭയമുണ്ടാകാം, മടിയുണ്ടാകാം. എന്നാൽ ദൈവിക ശബ്ദമാണിത്, ഭയപ്പെടേണ്ട. ദൈവദൂതൻ ജോസഫിനും മറിയത്തിനും നൽകിയ ഉറപ്പാണിത്. ദൈവം ആ ഉറപ്പ് ഇന്നും ആവർത്തിക്കുന്നു. മനുഷ്യനു വേണ്ടി ഇന്നും ഉയരുന്ന ദൈവത്തിന്റെ ആശ്വാസ വചസ്സാണിത്. യേശയ്യാ പ്രവാചകന്റെ വാക്കുകളിൽ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു എന്ന്. ദൈവം നമ്മിലേക്ക് വരാൻ മടി കാണിക്കാതിരുന്നതുപോലെ ദൈവത്തിങ്കലേക്ക് തിരിയുവാനും അടുക്കുവാനും ദൈവത്തിൽ ജീവിക്കുവാനും നാമും മടിക്കരുത്, ഭയപ്പെടരുത്. ദൈവം നമ്മിലേക്ക് വന്നതിൻ്റെയും നമുക്കായി അവിടുന്ന് നൽകിയ ആത്മീയ വിമോചനത്തിൻ്റെയും ദൈവീക ജീവന്റെയും മഹോത്സവമാണ് ക്രിസ്തുമസ് എന്ന് മനസ്സിലാക്കാം. ഈ ദിനങ്ങളിൽ എങ്ങും കൗതുകത്തോടെ കത്തിനിൽക്കുന്ന നക്ഷത്ര വിളക്കുകൾ, വിശുദ്ധ ധൂപം പോലെ സായന്തനങ്ങളിൽ ഉയർന്നു പൊങ്ങുന്ന കരോൾ ഗീതങ്ങൾ, ഹൃദയമുണർത്തുന്ന സാന്ദ്രലേയത്തിന്റെ ദേവാലയ മണിനാദങ്ങൾ, കാർഡുകളുടെയും ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും വർണ്ണക്കൂട്ടുകൾക്കപ്പുറം തൊട്ടറിയാവുന്ന പ്രിയപ്പെട്ടവരുടെ നന്മയും സ്നേഹവും കനിവും, പിന്നെ മെഴുതിരികളെരിയുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയുടെ പാൽപുഞ്ചിരിയും എല്ലാമെല്ലാം പഴയതുപോലെ ആവണമില്ല എങ്കിലും അത് ദൈവിക സ്നേഹത്തെ വെളിച്ചോതുന്നു. ദൈവം നമ്മിലേക്ക് വരുന്ന ലാളിത്വത്തെ, എളിമയെ നമ്മെയും പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇരുകരങ്ങളും കൂപ്പി നമുക്ക് ഈ ക്രിസ്തുമസിനെ വരവേൽക്കാം. കാരണം ഓരോ ക്രിസ്തുമസും ദൈവത്തിന്റെ പ്രത്യാശയുടെ സുവിശേഷമാണ്. ദൈവം മനുഷ്യനോട് മന്ത്രിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് ദ വേൾഡ്, ഗോഡ് സ്റ്റിൽ ലവ്സ് ദ വേൾഡ്. നമുക്ക് ചുറ്റും അങ്ങനെ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തോട് പ്രതിധരിക്കുവാനാണ് ഈ ക്രിസ്തുമസ് നാളിൽ മറിയം തന്റെ ജീവിത മാതൃക കൊണ്ട് നമ്മോടും ആവശ്യപ്പെടുന്നത്. അവസാനത്തേതെന്ന് അതിനാൽ ഒരിക്കലും പറയരുത്. ഇനിയും പൂക്കൾ വിരിയാനുണ്ട്, ഇനിയും കിളികൾ ചിലയ്ക്കാനുണ്ട്, ആടുകൾക്ക് ഇനിയും ഇടയനുണ്ട്, പാവങ്ങൾക്കിനിയും അത്താഴമുണ്ട്. ഈ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ഈ പ്രത്യാശയിൽ ആസന്നമാക്കുന്ന ക്രിസ്മസിന് നമുക്കൊരുങ്ങാം.
സ്വർഗം തുറന്നു വന്നു മഹിതൻ ദീപമായി, വചനം സ്വരൂപമായി അവനിൻ ജീവനായി. ഈ സൃഷ്ടിജാലമാകെ ഏകാത്മഭാവമാ, ഈ സൃഷ്ടിജാല ജനം സ്വരൂപമായി അവനിൽ ജീവനായി.
ഈ ഗാനം ആലപിച്ചത് ബിജു നാരായണൻ, പിന്നെ കവിത കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടേതാണ്, സംഗീതം സണ്ണി സ്റ്റീഫന്റേതും.
നിന്റെ സ്നേഹമെന്റെ ഉള്ളിൽ കീർത്തന വചനം സ്വരൂപമായി അവനിൽ ജീവനായി. വചനം സ്വരൂപമായി അവനിൽ ജീവനായി.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആഗമനകാലം നാലാം വാരത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.